الحمد لله الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله واصحابه اجمعين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اشهد ان لا اله الا الله واشهد ان محمد رسول الله اعوذ بالله السميع العليم من الشيطان الرجيم ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തെ ദർസ് ഖുർആനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു റമളാനെ കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ അള്ളാഹു ഉദവി നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിയും തുടർ ജീവിതം ഏറ്റവും നല്ല രീതിയിലായി തീരാൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. റമദാൻ മാസത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത ഈമാനും തഖ്വയും അതായിരിക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തെ പ്രശോഭിതമാക്കി തീർക്കേണ്ടത്. റമദാനോടുകൂടി അതിൻ്റെ ചൈതന്യം വിട്ടുപോകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ അതിന് തുണക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൽത്തക്കും മിങ്കും ഉമ്മത്തും യദൂന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുങ്കർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളിൽ വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നും ഉണ്ടായിത്തീരട്ടെ, അവരാണ് വിജയികൾ എന്ന ആയത്താണ് പഠിച്ചത്. വൽത്തക്കുൻ നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ, ഉണ്ടായിത്തീരട്ടെ എന്ന നിർദ്ദേശമായിരുന്നു അത്. അഥവാ ഇസ്ലാമിക സമൂഹം നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു ഉത്തമ സമൂഹമായിട്ട് മാറട്ടെ എന്നായിരുന്നു വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ വശങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണം അവര് യദൂനൈലൽ ഖൈർ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും, അതേപോലെ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായിരിക്കും. അവരാണ് യഥാർത്ഥത്തിലുള്ള സമൂഹം. ആ സമൂഹമാണ് ഏറ്റവും ഉത്തമ സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടത് എന്നാണ് ഇവിടെ കൃത്യമായി പഠിപ്പിച്ചത്. അതിനുശേഷം അടുത്ത ആയത്തിൽ 105-ാമത്തെ ആയത്തിൽ വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിം ബാദി മാ ജാഅഹുമുൽ ബൈനാത് وَأُولَٰئِكَ لَهُمْ عَذَابٌ عَظِيمٌ. വിശ്വാസികൾ ആകരുത് എന്ന് പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. നിങ്ങളാകണമെന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. പിന്നെ നന്മ കൽപ്പിക്കുന്നവരാകണം, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. അതേപോലെ അതിനു മുന്നേ വാത്തസമു ബിഹബിലില്ലാഹി ജമിയ, അള്ളാഹുവിന്റെ പാശത്തെ ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കണം, ഇങ്ങനെ ചില നിർദ്ദേശങ്ങളാണ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ നിന്നൊരിക്കലും ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു ഭാഗം. വലാ തക്കൂനു, നിങ്ങളായിരിക്കുകയും അരുത്, നിങ്ങളാകരുത്. കല്ലദീന തഫറക്കു, കല്ലദീന ഒരു യാതൊരു കൂട്ടരെ പോലെ, തഫറക്കു അവര് വിവിധ കക്ഷികളായി പിരിഞ്ഞു. അപ്പൊ കല്ലദീന തഫറക്കു കക്ഷികളായി വേർപിരിഞ്ഞവരെ പോലെ നിങ്ങളാകരുത്. വലാത്തക്കൂനു നിങ്ങളാകരുത്, കല്ലദീന തഫറക്കു കക്ഷികളായി പിരിഞ്ഞവരെ പോലെ നിങ്ങളാകരുത്. വഖ്തലഫു അവർ ഭിന്നിക്കുകയും ചെയ്തു. മിംബാദി ശേഷം, മാ ജാഅഹും അവർക്ക് വന്നതിന് ശേഷം, അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ, വ ഉലായിക അവർ, ലഹും അവർക്കുണ്ട്, അദാബുൻ അലീം വമ്പിച്ച ശിക്ഷ, ഭയങ്കരമായ ശിക്ഷ. വലാ തക്കൂനു നിങ്ങളായിരിക്കുകയും അരുത്, കല്ലദീന യാതൊരു കൂട്ടരെ പോലെ, തഫറക്കു അവര് ഭിന്നിച്ചു ഛിദ്രിച്ചു, വഖ്തലഫു അങ്ങനെ അവർ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ചെയ്തു, അവർ ഭിന്നിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തഫറക്കു എന്ന് പറഞ്ഞ കക്ഷികളായി പിരിയുകയും ചെയ്തവരെ പോലെ നിങ്ങളാകരുത്. വഖ്തലഫു അവർ ഭിന്നിക്കുകയും ചെയ്തു. മിംബാദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നതിന് ശേഷം, വ ഉലായിക ലഹും അവർ, ലഹും അവർക്കുണ്ട്, അദാബുൻ അലീം ഭയങ്കരമായ അല്ലെങ്കിൽ വമ്പിച്ച ശിക്ഷ അവർക്കുണ്ട്. അപ്പൊ ഇവിടെ മുൻ സമുദായങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് മുൻ സമുദായങ്ങളുടെ ചില അവസ്ഥകളെ വിശദീകരിച്ചുകൊണ്ട് അവരെപ്പോലെ നിങ്ങളാകരുത് എന്ന ഉപദേശമാണ് നൽകുന്നത്. ഈ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പ് വേദം നൽകപ്പെട്ട കുറെ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, യഹൂദന്മാരും ക്രിസ്ത്യാനികളൊക്കെയായ അഹ്ലു കിതാബുകാരായ ആളുകൾ. ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അവർക്കുണ്ടായ പ്രശ്നം, അവര് വിവിധ കക്ഷികളായി ഭിന്നിച്ച് വേർപിരിഞ്ഞു എന്നതാണ്. വ്യക്തമായ അള്ളാഹുവിന്റെ സന്ദേശം കിട്ടിയതിന് ശേഷമാണ് അവർ ഈ അവസ്ഥ സ്വീകരിച്ചത്. എന്താണ് ഇസ്ലാം? അള്ളാഹുവിന്റെ ദീൻ എന്താണ്? ഇസ്ലാമിന്റെ മർമ്മം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ അവർക്ക് വ്യക്തമാക്കി പ്രവാചകന്മാരിലൂടെ, നിരവധി പ്രവാചകന്മാരിലൂടെ വന്നുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അവര് ഭിന്നിക്കുകയാണ് ചെയ്തത്. ഇഖ്തിലാഫ് എന്നവിടെ പ്രയോഗിച്ചത് കേവല ഭിന്നതയല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക തലത്തിലുള്ള ഏതെങ്കിലും വിവിധ അഭിപ്രായ രൂപീകരണമല്ല, മറിച്ച് അടിസ്ഥാന വിഷയത്തിൽ തന്നെ അവർ ഭിന്നിച്ചു കളയാണ്. അടിസ്ഥാന വിഷയത്തിൽ തന്നെ ഭിന്നിച്ചതിന്റെ പേരിൽ അവർ പിന്നീട് വിവിധ കക്ഷികളായി മാറുകയാണ്. നമുക്കറിയാലോ, ഇപ്പോ ബനു ഇസ്രായേലുകൾ തന്നെ തുടക്കം മുതൽ തന്നെ ആ ഭിന്നിപ്പായിരുന്നു, അവർ 12 വിഭാഗങ്ങളായി മാറിയിരുന്നു. അതുകൊണ്ടാണല്ലോ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുമ്പോ അവർക്ക് 12 അരുവികൾ തന്നെ അള്ളാഹു തആല ഒരുക്കി കൊടുത്തത്. അവിടെ മുതൽക്ക് അവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാല് അവര് ഒരു വിഭാഗം പ്രത്യേക മഹത്വമുള്ളവരും വേറൊരു വിഭാഗം വേറൊരു തരത്തിലുള്ളവരുമായി ഭിന്നിച്ചിരുന്നു, അടിസ്ഥാനപരമായ ആശയങ്ങളിൽ തന്നെ ഭിന്നിച്ചു പോയിരുന്നു. അങ്ങനെയാണ് യൂദായുസവും അതേപോലെ ഇസ്രായേൽ യഹൂദ രണ്ട് വിഭാഗങ്ങൾ തന്നെ രൂപപ്പെട്ട് പിന്നീട് വന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം ഇപ്പൊ നസാറാക്കളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കക്ഷികളായി അവർ പിരിഞ്ഞതാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ മതസംഘടനകളെ പോലുള്ള അവസ്ഥയല്ല, യഥാർത്ഥത്തിൽ ലോകത്ത് അതൊക്കെ ഓരോ സഭയും ഓരോ മതങ്ങൾ തന്നെയാണ്. വളരെ അടിസ്ഥാനപരമായ വൈവിധ്യങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. അതായത് ലോകത്ത് ചില സഭകൾ ആ സഭകൾക്ക് സ്വതന്ത്രമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നതാണ്. വളരെ മൗലികമായ അടിസ്ഥാനപരമായ വീക്ഷണ വ്യത്യാസങ്ങളോടുകൂടി തങ്ങൾക്ക് ഒരു പ്രത്യേക മതഘടനയിൽ തന്നെയാണ് ചില സഭകളൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മളെ കേരളത്തിലാണ് ഒരുപാട് സഭകളുണ്ട്. അപ്പൊ നമ്മള് ഈ സഭകൾക്കൊക്കെ ഓരോന്നിനും പ്രത്യേക അവസ്ഥയാണ്. അവർക്ക് അവർ തമ്മിലുള്ള ഭിന്നാഭിപ്രായങ്ങളും കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മൗലികമായി തന്നെ ഉള്ള കാര്യങ്ങളായി കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവര് ഭിന്നിച്ചത്, ഈ സഭകളൊക്കെ രൂപപ്പെട്ടത് ഭൗതിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പുരോഹിതന്മാരുടെ താല്പര്യം, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിധേയമായി ഓരോ കക്ഷികളെ രൂപപ്പെടുത്തുകയും അവർ ഭിന്നിച്ചു പോവുകയുമാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾ ആയിത്തീരുന്നത് മുസ്ലിം സമൂഹം. വ്യക്തമായ അള്ളാഹുവിന്റെ സന്ദേശം കിട്ടിയതിന് ശേഷം അവര് ഭിന്നിച്ചു പോവുകയാണ് ചെയ്തത്. അവർക്ക് കൊടിയ വമ്പിച്ച ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു താല ശരിയായി. കാരണം ഒരേ അള്ളാഹുവിന്റെ പാശത്തെ മുഴുപെട്ടിക്കേണ്ട ആളുകൾ, ഒരേ പ്രവാചകന്റെ പാതയെ പിൻപറ്റേണ്ട ആളുകൾ, പ്രവാചകന്റെ പഠിപ്പിച്ച ആ ദീനിൽ നിന്നൊക്കെ വ്യതിചലിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തി കക്ഷികളായി പിരിഞ്ഞു പോവുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞ പോലെ തക്കൂനു നിങ്ങളായിത്തീരരുത്. കല്ലദീന ഒരു കൂട്ടരെ പോലെ തഫറക്കു അവർ ഭിന്നിച്ചു ചിത്രമായി കക്ഷികളായി. വഖ്തലഫു അങ്ങനെ അവര് അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ചെയ്തു, അവർ ഭിന്നിക്കുകയും ചെയ്തു. മിംബാദിമാ ജാഅഹുമുൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ താക്കീതുകൾ വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നതിന് ശേഷം ഉലായിക്കലഹും അദാബുന അവർക്കാണ് വലിയ ശിക്ഷ. ഇവരെ കക്ഷികളായി എന്നതിന്റെ കാരണം എന്താ പറഞ്ഞാല് യഥാർത്ഥ ഇസ്ലാമിൽ ഇവർ വ്യതിചലിച്ച് വിവിധ ആശയങ്ങൾ രൂപപ്പെടുത്തി വിവിധ രീതികളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വലിയ ശിക്ഷയ്ക്ക് അവര് പാത്രമായത്. അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ട് എന്ന് പറയുമ്പോ അതൊരു കേവല വർത്തമാനമൊന്നുമല്ല, അത് ശരിക്കും ശിക്ഷ തന്നെ ആയിരിക്കും. ഇപ്പൊ തങ്ങളുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇകളിച്ചും ഗർവ് നടിച്ചും നടക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ പരലോകത്തെത്തുമ്പോ അവരുടെ ഈ നിഗളിപ്പൊക്കെ പോകും. അവിടെ അള്ളാഹുവിന്റെ മാത്രം പരമാധികാരം നടപ്പാക്കുന്ന സ്ഥലമാണ്. അവിടെ സത്യനിഷേധികൾക്കും അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കിയവർക്കും വ്യക്തമായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. യൗമ തബിയല്ലു വുജൂഹും വതസ്വത്തു വുജൂഹ് فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون يوم تبيض وجوه يوم ഒരു ദിവസം തബിയള്ള വെളുക്കുന്ന ഒരു ദിവസം, വെളുക്കുക പ്രശോഭിതമാകുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. പ്രശോഭിതമായി തീരുന്ന ഒരു ദിവസം, പ്രസന്നമാകുന്ന ഒരു ദിവസം. യൗമ ഒരു ദിവസം, തബിയല്ലു വെളുക്കുന്ന പ്രസന്നമാകുന്ന ദിവസം. വുജൂഹുൻ ചില മുഖങ്ങൾ, ചില മുഖങ്ങൾ പ്രസന്നമായി തീരുന്ന ഒരു ദിവസമാണ്. വതസ്വദ്ദു വുജൂഹുൻ, വതസ്വദ്ദു കറുക്കുന്ന അല്ലെ കരിവാളിക്കുന്ന, കരിവാളിക്കുകയും ചെയ്യുന്ന ദിവസം. വുജൂഹു ചില മുഖങ്ങൾ. ഫഅമ്മല്ലദീന സ്വദ്ദത്ത് എന്നാൽ കരിവാളിച്ചവർ, കർത്തവർ, കർത്തവർ എന്നുള്ള അർത്ഥമല്ല കരിവാളിച്ചു പോയ ആളുകൾ. വുജൂഹും അവരുടെ മുഖങ്ങൾ കരിവാളിച്ചു പോയ ആളുകൾ. ആ കഫർത്തും അവരോട് പറയപ്പെടും, അവരോട് ചോദിക്കും എന്നിന്ന് ആ കഫർത്തും നിങ്ങൾ നിഷേധിച്ചു പോ ബാധ ഈമാനിക്കും നിങ്ങളുടെ സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങൾ നിഷേധിച്ചു പോ എന്ന് ചോദിക്കും. അപ്പൊ നോക്കൂ, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ രുചിച്ചുകൊള്ളുക. അല്ലദാബ് ശിക്ഷ. വിമാ കുന്തും നിങ്ങളായിരുന്നതുകൊണ്ട്, തക്ഫുറു നിഷേധികളായിരുന്നതുകൊണ്ട് നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയും. പരലോകത്തരവസ്ഥ വിശദീകരിക്കാം. യൗമ തബിയള്ളു വുജൂഹ് അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. വതസ്വദ്ദു വുജൂഹും ചില മുഖങ്ങൾ വളരെ കരിവാളിച്ച് കരുത്തിരണ്ട പോലെ ഇരിക്കും. അമ്മല്ലദീന സുവദ്ദത്തു വുജൂഹും അങ്ങനെ കരിവാളിക്കപ്പെട്ട മുഖങ്ങളോടുകൂടി ആളുകളോട് ചോദിക്കും. ആ കഫർത്തും ബാധ ഈമാനിക്കും സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങൾ നിഷേധിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അദാബ അശിക്ഷ, അല്ലദാബ് ശിക്ഷ. ബിമാ കുത്തു തക്ഫുറോ, നിങ്ങൾ നിഷേധിച്ചതിന്റെ ഫലമായി ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയും. പരലോകത്തെത്തുന്നതോടുകൂടി ആളുകൾ രണ്ട് വിഭാഗങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ അംഗീകരിച്ച അവന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായി ജീവിച്ച അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ആള്. മറ്റൊന്ന്, അള്ളാഹുവിനെ നിഷേധിച്ച് അവന്റെ ദീനിനെ വികൃതമാക്കി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും തങ്ങളുടെ ഇംഗിതത്തിനും അനുസരിച്ച് തങ്ങളുടെ ദേഹച്ചക്ക് അടിമപ്പെട്ട് ജീവിച്ച മനുഷ്യർ. അവരാ ദിവസത്തിന്റെ ഭീകരതയിൽ അവരുടെ മുഖം കരിവാളിച്ചിരിക്കും. വെളുത്തത് കരുത്തത് എന്ന് പറഞ്ഞത് കേവല ശരീരത്തിന്റെ നിറവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഇതേതാണ്ട് നമ്മുടെ ഒരു ഒരു പ്രയോഗം മാത്രമാണ്, മുഖം പ്രസന്നമാകും എന്നതിന്റെ ഒരു പ്രയോഗം. ഇത് ഖുർആൻ പല ഭാഗത്തും വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പണിയെടുത്ത് വിഷമിച്ച് അങ്ങനെയുള്ള മുഖങ്ങളോട് കൂടിയത് എന്ന് ഖുർആൻ വിശദീകരിച്ചു. അതേസമയം ചില ആളുകളെ കുറിച്ച് പറഞ്ഞു അനുഗ്രഹത്തിന്റെ ഒരു പ്രക്ഷോഭം അവരുടെ മുഖത്ത് ഇങ്ങനെ കാണാം. വേറെ ഭാഗത്ത് സൂറത്ത് അബസയിൽ അല്ല പറഞ്ഞല്ലോ, അതേപോലെ അന്ന് ഇങ്ങനെ ഖുർആൻ അന്നത്തെ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ രണ്ട് അവസ്ഥകൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഖിയാമയിൽ പറഞ്ഞല്ലോ, പ്രക്ഷോഭിതമായ മുഖങ്ങളോട് കൂടിയാണ്, സന്തോഷകരമായ മുഖങ്ങളോട് കൂടിയാണ്. എന്നാ മുഖം എന്ന് പറഞ്ഞത് അവരുടെ അവസ്ഥയെ വർണ്ണിക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഇപ്പൊ ആ പെൺകുഞ്ഞ് ജനിച്ചു എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ വൈദാ പുഷ്രാഹതുംസ നല്ല വജോഹവും ഉസ്മത്വം ബഹുവൊക്കെ അറിയും. അവരുടെ മുഖം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച പോലെ ആവും. എന്നാല് അപ്പ വെളുത്ത ആൾ കറുത്താളാവുന്നല്ല എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ അവസ്ഥ വളരെ വേദനാജനകമായ ഭീതിജനകമായ അവസ്ഥയിലാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ ഇവിടെ അന്ന് ചില മുഖങ്ങൾ എന്ന് പറഞ്ഞത് അംഗങ്ങൾ വെളുത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, പ്രക്ഷോഭിതമായിരിക്കും, വേറെ ചില മുഖങ്ങൾ പരിപാലിച്ച് ദുഃഖഭരിതമായിരിക്കും എന്നാണ്. രണ്ടവസ്ഥ ഉണ്ടാവും അവിടെ. ചിലര് നാളിതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഏറ്റുവാങ്ങാനുള്ള സന്തോഷത്തോടു കൂടിയായിരിക്കും പരലോകത്തെത്തുക. അവർക്ക് ഏതാണ്ട് ഇവിടെ തന്നെ അറിവ് കിട്ടിയിട്ടുണ്ടാവും, അവർക്ക് അവരുടെ വിജയത്തിന്റെ അത് അവിടെ തന്നെ ബോധ്യപ്പെടും. സത്യവിശ്വാസികൾ മരണത്തോടുകൂടി തന്നെ ഏതാണ്ട് ബോധ്യപ്പെടും. അപ്പൊ അവരുടെ മുഖങ്ങൾ വളരെ പ്രക്ഷോഭിതമായിരിക്കും, അല്ലെ, വിജയിക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കും അവിടെ. അതേസമയം വരാൻ പോകുന്ന കഠിന ശിക്ഷ, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ ഭീകരത കൊണ്ട് കരിവാളിച്ച മുഖത്തോടുകൂടി ദൈന്യതയോടുകൂടി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടാവും. അങ്ങനെ രണ്ടായി മനുഷ്യർ തിരിയും എന്ന് തന്നെ കുറുക പറയാം. ഇപ്പോൾ സത്യവിശ്വാസം, ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വേർതിരിവോ ശിക്ഷാ രക്ഷകളോ രക്ഷാശിക്ഷ നൽകപ്പെടുന്ന അവസ്ഥയോ ദുനിയാവിലില്ല. പക്ഷെ പരലോകത്തെത്തുന്നതോടുകൂടി നല്ല മനുഷ്യർക്ക് നല്ല മുഖപ്രസന്നതയും ചീത്ത മനുഷ്യർക്ക് ശിക്ഷയുടെ അവസ്ഥ വരും. അങ്ങനെ മുഖം കരിപാലിക്കപ്പെട്ട ഭീതിജനകമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളോട് അക്കഫർത്തും, അവരോട് ചോദിക്കും, അക്കഫർത്തും ബാധയുമാനിക്കും. സത്യവിശ്വാസം കിട്ടിയതിന് ശേഷം നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട, ഇവര് ആദ്യമേ നിഷേധിച്ചവരല്ല, ഇവര് ഈമാനിലേക്ക് വന്ന ആളുകളാണ്, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളാണ്. പിന്നെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാം ഒന്നും വേണ്ട, അല്ലാഹു പഠിച്ചോല്ല, നരക നബിയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല. വിശ്വാസം സ്വീകരിച്ചിട്ട് ആ വിശ്വാസത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാകേണ്ട വിശ്വാസ മഹിമകളും വിശ്വാസ ഘടനയും ഇല്ലാതെ പല വിഷയത്തിലും നിഷേധത്തിന്റെ നിലപാടെടുത്ത ആളുകൾ എന്നർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാള് അള്ളാഹു ഉണ്ട് പരലോകം ഉണ്ട് പഠിച്ചവനൊക്കെ ഉണ്ട്, പക്ഷെ നിസ്കാരത്തെ നിഷേധിച്ചു. നിസ്കാരത്തെ നിഷേധിച്ചവരെ കുറിച്ച് കൂടാൻ പറഞ്ഞല്ലോ, ഹദീസിൽ പഠിപ്പിച്ചല്ലോ, ഓമൻ തറക്കഹ ഫഖദ് കഫറ, അയാള് സത്യനിഷേധിയായി. അയാള് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അയാള് നിസ്കാരത്തെ അയാൾ അവഗണിച്ചു, തള്ളിക്കളഞ്ഞു. നിസ്കാരം അങ്ങനെ ഞാൻ നിസ്കരിക്കൂല, നിസ്കരിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത ആളാണെങ്കിൽ അയാൾ സത്യത്തിൽ നിഷേധിയാവുകയാണ്. അതാണ് ബൈനൽ മർഇ വൽ കുഫ്രി തർക്കു സലാം. ഒരാൾക്കും കുഫറിനടക്കുള്ള ഒരു വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കുക. അപ്പൊ നിസ്കാരം ഉപേക്ഷിക്കുന്നതോട് ഇയാൾ എന്തായി, ഒരു തരം കുഫറിലേക്ക് നീങ്ങലായി. ഇത് സക്കാത്തിന്റെ കാര്യത്തിന് ഖുർആൻ തന്നെ പറഞ്ഞു, സക്കാത്തിനെ നിഷേധിക്കുന്ന മുശ്രിക്കുകളായ ആളുകൾ കൊടുക്കാത്ത ആളുകൾ, അവർ യഥാർത്ഥത്തിൽ പരലോകത്ത് നിഷേധിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ ഖുർആൻ പറഞ്ഞെന്താ പറഞ്ഞാൽ, ഇവിടെ വിശദീകരിച്ച എന്താ പറഞ്ഞാല്, നേർക്കുനേർ അള്ളല്ലാന്നോ പരലോകത്തെ അള്ള നബിയില്ലാന്നൊന്നും നിഷേധിക്കുകയും ചെയ്തിട്ടില്ല, പക്ഷെ അത് വിശ്വാസത്തിന്റെ മേലെ ഇതുണ്ട്. അതേസമയം ഇസ്ലാമിന്റെ അതിന്റെ താല്പര്യം എന്നോണം ഉണ്ടായിത്തീരേണ്ട പലതിനെയും നിഷേധിച്ചു കളയുകയാണ് ചെയ്തത്. പ്രവാചകൻ അനുസരിക്കുന്നിടത്തുള്ള നിഷേധം, അതേപോലെ ഇസ്ലാമിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നിടത്ത്, ഇതിലൊക്കെ നിഷേധം സ്വീകരിക്കുകയാണ് ഇവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇവരോട് ഇവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസം കിട്ടിയതിന് ശേഷം നിങ്ങൾ നിഷേധം സ്വീകരിക്കുകയാണോ ചെയ്തത് എന്ന് ചോദിച്ചു. ഇത് നമുക്കൊക്കെ വരാവുന്ന ഒരു വലിയ അബദ്ധമാണ്. നമ്മളൊക്കെ മുസ്ലിം സമൂഹത്തിലാണ്, മുസ്ലിമാണ്, മുഅ്മിനാണെന്നൊക്കെ പറയും, പക്ഷേ പല വിഷയത്തിലും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ നിഷേധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കുഫ്രിലേക്കാണ് ചെയ്യാടുന്നത്. മുഅ്മിനായി മുസ്ലിമായി കലിമ ചൊല്ലി അള്ളാഹുവിനെ അംഗീകരിച്ചതിന് ശേഷം പിന്നെ നമസ്കാരത്തെ നിഷേധിക്കുക, നോമ്പിനെ നിഷേധിക്കുക, ഇസ്ലാമിന്റെ സംസ്കാരത്തെ നിഷേധിക്കുക, പരലോകത്തിലെ ചില കാര്യങ്ങളെ നിഷേധിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കുഫറിലേക്കാണ് ചെന്ന് ചാടുന്നത്. അതുകൊണ്ടാണ് ഇവരോട് ചോദിച്ചത് കഫർത്തും ബാദ ഈമാനിക്കും, വിശ്വാസത്തിന് ശേഷം നിങ്ങൾ നിഷേധം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫദൂക്കു, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക അതാ വലിയ ശിക്ഷ. ബിമാ കുൻതും തക്ഫുറൂ, നിങ്ങൾ നിഷേധിച്ചതിന്റെ ഫലമായി, ആ നിഷേധത്തിനനുസരിച്ച് കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക എന്ന് അവരോട് പറയും. തങ്ങളുടെ ഭൗതിക താല്പര്യങ്ങൾ പുരോഹിതവർഗ്ഗമൊക്കെ ചെയ്തത് എന്താ, അവർ ഇസ്ലാമിനെ മറച്ചു വെക്കുക ചെയ്തത്. ശരിക്കും ബൈബിളും അല്ലെങ്കിൽ തൗറാത്തൊക്കെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹു തആല കൽപ്പിക്കാത്തൊരു പൗരോഹിത്യത്തെ രൂപപ്പെടുത്തിയിട്ട് എന്താണോ തൗറാത്തിലൂടെയും ഇഞ്ചിലിലൂടെയും റബ്ബ് സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് അതിനെ നിഷേധിക്കുകയും, എന്നാ ഒരു അള്ളണ്ട് ഒരു ഒരു മതമുണ്ട് മതവുമായിട്ട് ജീവിക്കുകയും ചെയ്യുക, അതേസമയം ആ വേദഗ്രന്ഥം പറഞ്ഞ പ്രവാചകൻ അംഗീകരിക്കാതിരിക്കുക, ആ വേദഗ്രന്ഥം പറഞ്ഞ അടിസ്ഥാനങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അതിന്റെ പല വശങ്ങളെയും നിഷേധിക്കുക, ഇങ്ങനെ നിഷേധിച്ചതിന്റെ ഫലമായി അവർക്ക് ശിക്ഷയായിരിക്കും ലഭിക്കുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദിവസം, ആ ദിവസത്തിൽ ഇങ്ങനെയായിരിക്കും പറയുക എന്ന് വിശുദ്ധ ഖുർആൻ ശരീകരിക്കും. അപ്പൊ മുഖം കരുവാളിച്ചു പോയ ആളുകളോട് ചോദിക്കും, ഈമാൻ കിട്ടിയ നിമിഷം നിങ്ങൾ നിഷേധം സ്വീകരിക്കണോ, എങ്കിൽ ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. അതേസമയം എന്നാൽ പ്രസന്നമായ മുഖമുള്ള ആളുകൾ, വെളുത്തവർ, മുജൂഹുഹും അവരുടെ മുഖങ്ങൾ പ്രസന്നമായി തീർന്ന ആളുകൾ, തങ്ങളുടെ മുഖങ്ങൾ വെളുത്തുപോയവർ, വെളുത്ത് എന്നുള്ള പദം പ്രയോഗിക്കുമ്പോൾ വെള്ളം കറുപ്പായി നിങ്ങൾ തൊരുക്കം തെരിതരിച്ചു പോയത്, ചെല്ലാമില്ല അങ്ങനെ തൊരുക്ക് നിറത്തിന് ഒരു പ്രസക്തിയില്ല, കറുത്ത ആളുകൾക്കും അങ്ങനെ ഒരു പ്രസക്തിയായി തോന്നില്ല. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്, പ്രസന്നതയുടെയും അല്ലെങ്കിൽ അതിന്റെ ഇരു കരിവാളിക്കലിന്റെയും ഒരു അവസ്ഥയാണ്. നമ്മൾ തന്നെ പറയലോ, അല്ലെ വെളുത്ത ഒരാൾ വേദനാജനകമായ ഒരു അവസ്ഥ മുഖാകെ കരിവാളിച്ച പോലെ ആയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഭാഷാ പ്രയോഗം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരുടെ മുഖങ്ങൾ വെളുത്ത ആളുകൾ, അങ്ങനെ മുഖങ്ങൾ വെളുത്തുപോയ അല്ലെങ്കിൽ മുഖങ്ങൾ പ്രസന്നമായി തീർന്ന ആളുകൾ, ഫഫി റഹ്മത്തില്ലാ, അവരെ അള്ളാഹുവിന്റെ ഫഫി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഹും, അവർ, ഫീഹാ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികളാകുന്നു. അവരുടെ മുഖങ്ങൾ പ്രസന്നമായവർ, അമ്മ എന്നാൽ അല്ലദീ നബി അല്ലത്ത് പ്രസന്നമായവർ, ഉജൂഹുഹും അവരുടെ മുഖങ്ങൾ പ്രസന്നമായവർ, ഫഫീ റഹ്മത്തില്ല, അപ്പോൾ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഹും, അവർ, ഫീഹാ, അതിൽ, ഖാലിദൂൻ, സ്ഥിരവാസികളാണ്. അതേസമയം അള്ളാഹു ഈ പ്രസന്ന മുഖത്തോടു കൂടി, അങ്ങനെ അപ്പട് പ്രസന്ന ആയതല്ല, അവർ തങ്ങൾ ചെയ്തു വന്നതിന്റെ ഫലമെന്നോണം പ്രസന്നമായി തുങ്കം പ്രസന്നമായി തീർന്ന വിജയം കൈവരിച്ച ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും അവർക്ക് സ്വർഗം ഉണ്ടാവുന്നാണല്ലോ പറയേണ്ടത്. അതിനെക്കുറിച്ച് മുഫസ്സറുകൾ ഒരുപാട് ചർച്ച ചെയ്ത് പറയുന്നുണ്ട്. സ്വർഗത്തിനേക്കാൾ അപ്പുറമുള്ള ഒരു വർത്തമാനമാണ് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്. സ്വർഗമുണ്ട് എന്നതിനേക്കാളും പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലത്തോളം ലഭ്യമാകുന്ന ഒന്ന് എന്നാണ്. അതേസമയം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എന്ന് പറയുമ്പോ അള്ളാഹു അവര് നിത്യമായ അള്ളാഹുവിന്റെ ദർശനത്താൽ അനുഗ്രഹീതരായവരാണ് എന്നാണ് അർത്ഥം. എന്നാൽ എന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയരായ ആളുകൾ. ഇനി അതിനെ വേറൊരു രീതിയിൽ വിശദീകരിക്കാതെ ഇപ്പൊ അവസാന ഒരു സ്വർഗം എന്ന് പറയുന്നത് മാത്രല്ല, അപ്പൊ മരണം മുതൽക്ക് തന്നെ ദുനിയാവിൽ തന്നെ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവും. ആ കാരുണ്യ അത്ഭുതാവഹമായ ഒരു കാരുണ്യത്തിന്റെ തണല ആനന്ദത്തോടു കൂടിയായിരിക്കും അവർ ജീവിക്കുന്നത്. അങ്ങനെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. അള്ളാഹുവിന്റെ ദീനിനെ അംഗീകരിച്ച് ജീവിച്ചതിന്റെ ഫലമെന്നോണോ അവരുടെ ജീവിതം വളരെ വിശുദ്ധമായിരിക്കും. അതിന്റെ ഒരു കാരുണ്യം അവരുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ടാണല്ലോ അങ്ങനെ ജീവിച്ച് കഴിയുന്ന ആളായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അയാളെ സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോ സമാധാന ചിത്തമായ ആത്മാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക, അവന്റെ ദാസന്മാരോടൊപ്പം ചേർന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകും. ആ കാരുണ്യം വീണ്ടും തുടരാണ്. അള്ളാഹുവിന്റെ മുല അള്ളാഹു സുമതിരിമേനി പഠിപ്പിച്ച പോലെ സുഗന്ധം വമിക്കുന്ന റൂഹിനെ പട്ടിൽ പൊതിഞ്ഞ് ഉപരിലോകത്തേക്ക് 70,000-ത്തോളം വരുന്ന മലായിക്കത്തുകൾ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. വീരോചിതമായ സ്വീകരണം. അങ്ങനെ മഹ്ശറയിലെത്തുമ്പോ അയാൾക്ക് പ്രത്യേക തടൽ, അപ്പുറത്ത് ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള പാനീയം, അതൊക്കെ കഴിഞ്ഞ് ലളിതമായ വിചാരണ. അങ്ങനെ അല്ലാഹു തആലയുടെ അനുഗ്രഹം കാരുണ്യം അയാൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും അയാൾ ദുനിയാവിലും പരലോകത്തൊക്കെ കാരുണ്യം അയാൾക്ക് നിറഞ്ഞ എല്ലാ ഘട്ടത്തിലും നിറഞ്ഞു നിൽക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഫീ റഹ്മത്തില്ല, ആ ബാക്കിയിലെല്ലാം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. പടച്ച തമ്പുരാന്റെ ആ കാരുണ്യം അയാൾക്കുണ്ടായി. ഹും ഫീഹാ ഖാലിദൂൻ, ആ കാരുണ്യം പിന്നെ മുറിഞ്ഞു പോണില്ല. ആ കാരുണ്യത്തിൽ അയാൾ എന്നും സ്ഥിരമായിരിക്കും. പിന്നെ എന്നും അള്ളാഹുവിന്റെ ആ കാരുണ്യം എന്നും എന്നെന്നും അവസാനിക്കാത്ത കാലത്തോളം പടച്ച തമ്പുരാന്റെ ആ കാരുണ്യത്തിലായിരിക്കും ഈ മുഖപ്രസന്നത ലഭിച്ച ആളുകൾ. മുഖപ്രസന്നത ലഭിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കുന്തും വൽത്തക്കും ഉമ്മത്തിന്റെ ഹൈർ എന്ന് പറയുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഉത്തമ സമൂഹം, അവരാണ് നാളെ മുഖപ്രസന്നതയുടെ ആളുകളായിട്ട് മാറുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം കക്ഷികളായി പിരിഞ്ഞ് ദീനിന്റെ അള്ളാഹുവിന്റെ പാശത്തിൽ നിന്ന് വ്യതിചലിച്ച് അള്ളാഹുവിന്റെ കയറിന്റെ ഏതെങ്കിലും ഭാഗങ്ങളെ പിടിക്കുന്നിടത്തുള്ള തർക്കമല്ല, ആ കയറിൽ പിടിക്കണോ വേറെ കയറുകൾ പിടിക്കണോ എന്നതിലാണ് അവർ ഭിന്നിച്ചു പോയത്. അങ്ങനെ കക്ഷികളായി ഇസ്ലാമിനെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ച കരിവാളിച്ച മുഖത്തോടു കൂടിയ ആളുകൾ, അവർക്ക് വലിയ ശിക്ഷയാണ്. അതേസമയം ഇവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലോ ആയിരിക്കും എന്നാണ് കൂട്ടാൻ വിശദീകരിക്കുന്നത്. തുടർന്ന് തിൽക ആയത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ് വമല്ലാഹു യുരീദു ളുൽമ ലിലാലമീൻ. ചെറിയ ചെറിയ ആയത്തുകൾ മനസ്സിലാവും. തിൽക ആയത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ് വമല്ലാഹു യുരീദു ളുൽമ ലിലാലമീൻ. തിൽക ആയത്തുല്ലാ, തിൽക അവ ഇവ, തിൽക ആയത്തുല്ലാ അല്ലാഹുവിന്റെ സൂക്തങ്ങളാണ്, അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. നത്ലൂഹ, നാം അത് ഓതിക്കേൾപ്പിക്കുന്നു. അലൈക താങ്കൾക്ക്, ബിൽ ഹഖ് യഥാവിധം. വമല്ലാഹു അല്ലാഹു അല്ല, യുരീദു ഉദ്ദേശിക്കുന്നില്ല. വമല്ലാഹു യുരീദു, അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ദുൽമൻ, ഒരനീതിയും ഒരക്രമത്തെയും ഉദ്ദേശിക്കുന്നില്ല. ലിൽ ആലമീൻ, ലോകരോട്, ലോകർക്ക്. തിൽക്ക ഇവ ആയത്തുല്ലാ, അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, സൂക്തങ്ങളാണ്. നത്ലൂഹ, അത് നാം ഓതിക്കേൾപ്പിക്കുന്നു അലൈക താങ്കൾക്ക്, ബിൽഹക്കി യഥാവിധം, ശരിയായ ഘടനയെ സത്യമായിക്കൊണ്ട്. ഓം അല്ലാഹു യുരീദു, അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ലുൽമൻ, ഒരനീതിയും ഒരക്രമവും ഉദ്ദേശിക്കുന്നില്ല. ലിൽ ആലമീൻ, ലോകർക്ക്. അപ്പൊ ഇവിടെ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, ഇതൊക്കെ സൂക്തങ്ങളാണ്, ഇതൊക്കെ സത്യപ്രകാരം നാം ഇത് നിനക്ക് ഓതിക്കേൾപ്പിക്കും. ലോകരോട് അള്ളാഹു അനീതി കാണിക്കാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോ ഇവിടെ ഈ ഇതൊക്കെ അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, സൂക്തങ്ങളാണ്. ഇങ്ങനെ മനുഷ്യന് ഈ അന്ത്യമ അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെയാണ് സത്യം, ഇതാണ് അസത്യം എന്ന് വേർതിരിച്ച് തരുന്ന സൂക്തങ്ങളാണിത്. ഇത് അതിന്റെ യഥാർത്ഥ ഘടനയിലാണ് താങ്കൾക്ക് നിശ്ചയിച്ചു തരുന്നത്. അത് ഹക്കായ ഘടനയിലാണ് എന്ന് പറഞ്ഞത് യഥാവിധം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സത്യമായ ശരിയായ രൂപത്തിൽ ഖുർആനായി ഓതിക്കേൾപ്പിക്കുന്ന സൂക്തങ്ങൾ അള്ളാഹുവിന്റെ സത്യവചനങ്ങളാണ്. ഇതൊരു പൊള്ളുവർത്തമാനൊന്നുമല്ല, രാജാതിരാജനായ റബ്ബിന്റെ വചനങ്ങളാണ്. ഇത് യഥാർത്ഥ സത്യമാണ്, ഇത് പുലരാൻ പോണ കാര്യങ്ങളാണ്, ഇത് ഉണ്ടാകാൻ പോണ വസ്തുതയാണ്. മനുഷ്യ ജീവിതത്തിന്റെ പരിണിതി എന്താണെന്ന് വിശദീകരിക്കുന്നത് യഥാവിധം നടക്കുന്നതാണ്, ഇത് സത്യമായി പുലരുന്നതാണ്. ഇതൊരു വിടുവാഴ്ചത്തിന്റെ വർത്തമാനമൊന്നുമല്ല. അതുകൊണ്ട് വെറുതെ ഒരു ഭീഷണിപ്പെടുത്തലൊന്നല്ല, ഒരു അർത്ഥശൂന്യമായ ഭീഷണിപ്പെടുത്തലൊന്നല്ല, ഇത് സംഭവിക്കുക ചെയ്യും. ദാലിക്കൽ യൗമുൽ ഹഖ് എന്ന് പറഞ്ഞല്ലോ, ഇതൊരു യഥാർത്ഥ ജീവിത ദിവസം തന്നെ ആയിട്ട് സംഭവിക്കും ആ ശിക്ഷ. അല്ലെങ്കിൽ വന്നാറു ഹക്കുൻ വൽ ജന്നത്തു ഹക്കുൻ എന്ന് പറഞ്ഞാല് നരകം ഒരു യാഥാർത്ഥ്യമാണ്, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, എല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ യാഥാർത്ഥ്യമായ യഥാവിധമായ അള്ളാഹുവിന്റെ സൂക്തങ്ങളാണ് താങ്കൾ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, അള്ളാഹു ഒരു അനീതിയും മനുഷ്യരോട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ള നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച ആളുകൾക്ക് പ്രതിഫലം ഉണ്ടാകും, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് ശിക്ഷ ഉണ്ടാകും. അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച ആളുകൾക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഒരു അത് അള്ള നടപ്പിലാക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു അനീതിയും കാണിക്കില്ല, അത് അള്ളാഹു അവിടെ നടപ്പാക്കും. അതേപോലെ തന്നെ അവരോട് കാണിക്കുന്ന നീതിയുടെ ഭാഗമാണ് എന്ത്, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് ശിക്ഷ ഉണ്ട് എന്ന് പറയുന്നു. ആ ശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച ആളുകളോട് നന്ദി നീതി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി അള്ളാഹു ഒരു അനീതിയും കാണിക്കൂല, എല്ലാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടത്, അതിന്റെ എല്ലാ വശങ്ങളും ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിലൂടെ അള്ളാഹു തആല വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ചാലുള്ള വിജയത്തിന്റെ മാർഗം ഏതാണെന്ന് കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലല്ല, നിരവധി തവണ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഈ സൂക്തങ്ങളിലൂടെ അള്ളാഹു അതൊക്കെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ബോധ്യപ്പെടുത്തി തന്നിട്ടും നിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും സ്വാർത്ഥ താല്പര്യത്തിന്റെയും നിലപാടുകൾ സ്വീകരിച്ച ആളുകൾക്ക് ശിക്ഷ നൽകുക എന്നത് അള്ളാഹുവിന്റെ നീതിയുടെ വശമാണ്. അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല എന്നാണ് ഇവിടെ. അള്ളാഹുവിന്റേതാണ് മാഫിസ്സമാവാത്തി ആകാശത്തിലുള്ളത്, വമാഫില്ലർദ് ഭൂമിയിലുള്ളതും, വൈലല്ലാഹി അള്ളാഹുവിങ്കിലേക്ക് തന്നെ തുർജവും അടക്കപ്പെടുമല്ലുമൂർ കാര്യങ്ങൾ. ഇതൊക്കെ ഈ രക്ഷാശിക്ഷകളൊക്കെ നടപ്പാക്കാൻ നമുക്കൊരു പ്രയാസമൊന്നുമില്ല. പടച്ചതമ്പുരാൻ ലോകത്ത് ജീവിച്ച കോടിക്കണക്കായ മനുഷ്യർക്കൊക്കെ അവരുടെ രക്ഷാശിക്ഷകൾ നിർണയിച്ച് അവരുടെ ബാധ്യതയെ നിർണയിച്ച് നൽകാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. കാരണം ആകാശത്തിനും ഭൂമിയിലുള്ളതിന്റെയൊക്കെ പരമാധികാരിയും ഉടമസ്ഥനും അതിന്റെയൊക്കെ നിയന്താവൊക്കെ അള്ളാഹു തആല മാത്രമാണ്. ഇവിടെ ഒരു നമ്മളിപ്പോ പറഞ്ഞ കൊറോണ രോഗാണുവിനെ പോലും അതിന്റെ അളവിൽ നിയന്ത്രി സത്യത്തിൽ അള്ള നിയന്ത്രിച്ചുകൊണ്ടാണല്ലോ അത് പിന്നെ നമ്മൾ ഉണ്ടാവാത്തത്. ഇതിന്റെ അതിന്റെ ഒരു വ്യാപന ശേഷിയൊക്കെ പറയുമ്പോ പടച്ചോന്റെ ഒരു കുതിരത്തോണ്ടാണല്ലോ അത്രയും വ്യാപിക്കാതെ പോണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനെപ്പോലും നിയന്ത്രിക്കുന്ന ഓരോ ഘടകത്തെയും സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതൊക്കെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. അവനതിന് തീർപ്പ് കൽപ്പിക്കും, അവനതിന് വ്യവസ്ഥ കൽപ്പിക്കും. ആ അള്ളാഹുവിനെ നീതിയുടെയും ക്രമത്തിന്റെയും അതേപോലെ എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു രക്ഷാശിക്ഷകൾ നിർണയിച്ചു തരും എന്നാണ് ഇവിടെ കൃത്യമായി വിശദീകരിക്കും. അപ്പൊ ഇൻഷാല്ല, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കട്ടെ. ഇന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഈ മാർഗത്തെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ ഈ ആയത്തുകളിൽ വിശദീകരിക്കും. തുടർന്ന് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅ്റൂഫി വതൻഹൗനാനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് ولو آمن أهل الكتاب لكان خيرا لكم منهم المؤمنون وأكثرهم الفاسقون. ولا بردان بطر آيات نوكو كنتم خير أمة أخرجت للناس كنتم نينغل آيات ترنيركم ഖൈറ ഉമ്മത്തിൻ, ഏറ്റവും ഉത്തമ സമുദായം. ഉഖരിജത്ത്, പുറപ്പെടുവിപ്പിക്കപ്പെട്ടിരിക്കുന്നു ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി. ഉഖരിജത്ത്, അത് പുറപ്പെടുവിക്കപ്പെട്ടു അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കപ്പെട്ടു ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി. തഅ്മുറൂന, നിങ്ങൾ കൽപ്പിക്കുന്നു. ബിൽ മഅറൂഫ്, നന്മ കൊണ്ട്, സദാചാരം കൊണ്ട്. വതൻഹൗന, നിങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്നു. അനിൽ മുങ്കർ, ദുരാചാരങ്ങളെ കൊണ്ട്. വതുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ബില്ലാഹി, അല്ലാഹു. വലൗ ആമന, വിശ്വസിച്ചിരുന്നുവെങ്കിൽ. അഹ്ലുൽ കിതാബ്, വേദക്കാർ. ലക്കാന, അതായിരുന്നേനെ. ഖൈറല്ലഹും, അവർക്ക് ഉത്തമമായിരുന്നേനെ. മിൻഹും, അവരിലുണ്ട്. അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ. വഅക്സറുഹും, അവരിൽ അധിക പേരും. അൽ ഫാസിഖൂൻ, അധർമ്മകാരികളാണ്. ഒന്നുകൂടി നോക്ക്, ശരിക്കർത്ഥം പഠിക്കണത്. കുന്തും, നിങ്ങളാകുന്നു അല്ലെങ്കിൽ നിങ്ങളായി തീർന്നിരിക്കുന്നു. ഖൈറ ഉമ്മത്തിൻ, ഉത്തമ സമുദായം. ഉഖരിജത്തിലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ടു. ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമായി നിങ്ങളായി തീർന്നിരിക്കുന്നു. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. വലൗ ആമന അഹ്ലുൽ കിതാബ്, വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ. ലക്കാന ഖൈറല്ലഹും, അവർക്കത് ഉത്തമം ആയേനെ. ലക്കാന ആയേനെ, ഖൈറല്ലഹും, അവർക്കത് ഉത്തമം ആയേനെ. മിൻഹുമുൽ മുഅ്മിനൂൻ, അവരിൽ വിശ്വസിച്ചവരുണ്ട്. അവരിലുണ്ട്, മിൻഹും, അവരിലുണ്ട് അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ. അക്സറുഹും, എന്നാൽ അവരിൽ അധിക പേരും. അൽ ഫാസിഖൂൻ, അധർമ്മകാരികളാണ്. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരായത്ത് ഞാൻ വിശദീകരിക്കാം, മനസ്സിലാകണ്ടാ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുർആൻ പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്തമ സമൂഹമായി തീർന്നിരിക്കുന്നു, ആയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ കുന്തും എന്നതിനെ കുറിച്ച് വലിയ ചർച്ച തഫ്സീറുകളൊക്കെ ഉണ്ട്. അന്തും എന്ന് പ്രയോഗിച്ചില്ലല്ലോ എന്ന് മഹാനായ ഉമർ റളി അള്ളാഹുവിന്റെ ഒരു വലിയ, അള്ളാഹു തആല അവിടെ അന്തും എന്ന് പ്രയോഗിച്ചില്ല. അന്തും എന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ എല്ലാ മുസ്ലിം സമൂഹവും, മുസ്ലിങ്ങളൊക്കെ എന്നും ഖൈറു ഉമ്മത്ത് എന്നർത്ഥം വെച്ചേന്, നിങ്ങൾ എന്നർത്ഥം വെച്ചേന്. ഇവിടെ കുന്തും എന്നർത്ഥം വെച്ചപ്പോ കുന്തും എന്ന് പറഞ്ഞത് നിങ്ങളായിരിക്കുന്നു, നിങ്ങളായിത്തീർന്നിരിക്കുന്നു എന്നൊരു ഭാഷാ പ്രയോഗമാണ്. കാനഡയിൽ നിന്ന് വന്ന കുന്തും, നിങ്ങളായിത്തീർന്നിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആദ്യം രൂപപ്പെടുത്തിയെടുത്ത ഉത്തമ സമുദായത്തെ കുറിച്ചാണ് ഇവിടെ പ്രയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേ ഉമർ അലി അള്ളാഹുവിന്റെ തന്നെ വാചകമുണ്ട്, തക്കൂനുലി അവ്വലിന വലാ തക്കൂനുലി ആഹിരിന, ആദ്യത്തെ ആളുകളെ കുറിച്ചാണ്, അവസാനത്തെ ആളുകളെ കുറിച്ചല്ല എന്നാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അന്തും എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവിടെ അള്ളാഹു കുന്തും എന്ന് പ്രയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ വിഭാഗത്തെ കുറിച്ചാണ് ഇവിടെ ഖൈർ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ്. അല്ലാതെ മുസ്ലിം ജാതിയിൽപ്പെട്ടവരൊക്കെ ഖൈർ ഉമ്മത്താണ്, ബാക്കിയുള്ളവരൊക്കെ മോശമാണ് എന്നൊരു പ്രയോഗമല്ല എന്നാണ് പല മുഫസ്സറുകളും ഇതിന് വിശദീകരണമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളർത്തിയെടുത്ത ഒരു ഉത്തമ സമൂഹം, ആ പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്ന ആദ്യത്തെ സമൂഹം, ഖൈറുൽ ഖുറൂനി ഖർനി, ആ തലമുറകളിൽ ഏറ്റവും ഉത്തമമായത് എന്റെ തലമുറയാണ്. സുമല്ലദീന യലീനൂനഹും എന്നിട്ട് പറയുന്നു, പിന്നെ അതിന് ശേഷമുള്ളവർ, അതിന് ശേഷമുള്ളവര്. അപ്പൊ ആ ശ്രേഷ്ഠ സമൂഹത്തെ കുറിച്ചാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ഒരു ഉത്തമ സമൂഹമായി തീർന്നിരിക്കും. കാരണം നിങ്ങൾ നന്മ കൽപ്പിക്കുന്നുണ്ട്, തിന്മ വിരോധിക്കുന്നുണ്ട്, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നൊരു വിഭാഗമായതുകൊണ്ട് നിങ്ങൾ ഒരു ഉത്തമ സമൂഹമായി തീർന്നിരിക്കുന്നു. അതേസമയം ഇതുവരെ ആ ഉത്തമ സമൂഹത്തിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വിഭാഗം അഹ്ലി കിതാബുകാരായിരുന്നു. അവരായിരുന്നു പ്രവാചകന്മാരുടെ ആളുകൾ, അവരായിരുന്നു ഇസ്ലാമിനെ കൊണ്ടുനടന്നിരുന്ന ആളുകൾ. പക്ഷെ അവരെന്ത് ചെയ്തു, ഇസ്ലാമിൽ നിന്ന് ഭിന്നിക്കുകയും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് തെന്നിപ്പോവുകയും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഭൗതിക താല്പര്യങ്ങൾക്കും ജടികേച്ചകൾക്കും വിധേയമായി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവർ വ്യതിചലിച്ച് ശിക്ഷക്കർഹരായി. ഇപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും നന്മ കൽപ്പിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം ഇല്ലാതാക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഉത്തമ സമൂഹമായി തീർന്നിരിക്കും. അഖിലി കിതാബുകാരിൽ ചില ആളുകൾ നല്ല വിശ്വാസികളുണ്ട്, അബ്ദുല്ലാഹി സ്വലാമിനെ പോലുള്ള, അതേപോലെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വിശ്വാസികളായ ആളുകൾ. പക്ഷേ അക്സറുഹുൽ ഫാസി, അവരിൽ അധിക പേരും അധർമ്മകാരി. അവരഥാർത്ഥത്തിൽ അള്ളാഹ് ഈ ഇനി വരുന്ന പ്രവാചകനിൽ വിശ്വസിക്കുകയും ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഏറെ ഹൈറായനെ. അവര് മുമ്പ് ചെയ്ത ഇതൊന്നും അവരെ ബാധകമല്ല. ഈ സത്യവിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി അവർ ചെയ്തു പോയ പാപങ്ങളൊക്കെ അവർക്ക് പൊറുക്കപ്പെടുമായിരുന്നു. പക്ഷേ കുറച്ചാളുകൾ വിശ്വസിക്കും, അധിക പേരും ഛേദിക്കുകയും അവര് അധർമ്മം കാണിക്കുകയുമാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്കും കൂടിയുള്ള ഒരു താക്കീതാണ്. അന്ന് ഈ സവിശേഷത മുസ്ലിം സമൂഹം ആർജിച്ചെടുത്തപ്പോൾ അള്ളാഹു തആല അവരെ ഹൈർ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഹൈർ ഉമ്മത്താണെന്ന് പറഞ്ഞു നടക്കണ്ട. കാരണം നന്മ കൽപ്പിക്കൂല, തിന്മ വിരോധിക്കൂല, സകല തിന്മകളും ചെയ്യുക, സകല നന്മയിൽ നിന്നും വിട്ടിട്ട് മുസ്ലിം ജാതി പേരും വെച്ച് നടക്കുന്നവരൊക്കെ ഹൈർ ഉമ്മത്താണെന്ന് വിചാരിച്ചാൽ അതൊരു മൗഢ്യധാരണയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ നേടിയെടുത്തുള്ളത് പിന്നാക്ക സമുദായം എന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ളിടത്തായി ഹൈർ ഉമ്മത്ത് എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നിടത്താണ്. നമ്മൾ പിന്നാക്കം പോയിരിക്കുകയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നുവെങ്കിൽ അവരെത്രയോ ഉന്നതമായ ഔന്നത്യത്തോടുകൂടി ഒരു സമൂഹമായി മാറിയത്. അതേസമയം സകല തിന്മക്കും കൂട്ടുനിന്ന് സകല നന്മകളിൽ നിന്നൊക്കെ അകന്നു നിന്ന് ഇസ്ലാമിന്റെ ഒരു മൂല്യമല്ലാതെ കേവല നാമധാരി മുസ്ലിങ്ങളൊന്നും ഈ വിഭാഗത്തിൽ പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് ഈ നന്മകളിലേക്ക് വരുമ്പോഴാണ് അവരാർത്ഥത്തിൽ അവരായിട്ട് എങ്ങനെ അഹ്ലുൽ കിതാബുകാർ അള്ളാഹുവിന്റെ ആ നിലപാട് ആ സ്ഥാനത്ത് നിന്ന് അവർ വ്യതിചലിച്ചു പോയോ, അവര് തെന്നിപ്പോയോ, അതേ അവസ്ഥ മുസ്ലിം സമൂഹത്തിനും വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ നൽകുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തമ സമൂഹമാകണമെങ്കിൽ ഇസ്ലാമിനെ തന്നെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അവിടെ നന്മ എന്ന് പറയുന്നത് മഅറൂഫ് എന്ന് പറയുന്നത് ദീന് പഠിപ്പിച്ച മനുഷ്യർക്ക് സുപരിതമായ സകല നന്മ, ദീൻ വിരോധിച്ച മനുഷ്യരുടെ മനസ്സിന് അരോചകമായി തീർന്ന തിന്മകളാണ് മുങ്കർ എന്നതുകൊണ്ടും ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ആ നന്മ സ്ഥാപിക്കാനും തിന്മ ഇല്ലാതാക്കാനും വേണ്ടി യത്നിക്കുന്ന ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന തുഖ്മിനൂന ബില്ല, അടിയുറച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ വിശ്വാസമാണ് എല്ലാ വിശ്വാസത്തിന്റെയും ഘടകം. മലക്കളിലെ വിശ്വാസം തന്നെ അള്ളാഹുവിന്റെ മലക്കളിൽ, അള്ളാഹുവിന്റെ കിതാബുകളിൽ, അള്ളാഹുവിന്റെ പരലോകത്ത്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അടിസ്ഥാന വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ. അതുകൊണ്ടാണ് അള്ളാഹു തുഖ്മിനൂന ബില്ല എന്ന് ചുരുക്കി പറഞ്ഞു. എല്ലാ വിശ്വാസവും അതിൽ ഉൾക്കൊണ്ട് ആ വിശ്വാസ ദാർഢ്യത്തോടുകൂടി സമൂഹം എപ്പോൾ മുന്നേറുന്നുവോ അന്ന് അവർ ഹൈർ ഉമ്മത്താണ്. എന്ന് അതിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നുവോ അവർ ഹൈർ ഉമ്മത്തല്ല. ഇത് അഹ്ലി കിതാബുകാരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹു തആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോ ഈ സമയം ഏതാണ്ടായി. ഇതിൽ നിന്ന് നമ്മൾ ഇന്നിപ്പോ അവര് ആ അഹ്ലി കിതാബ് അടുത്ത ആയത്തിൽ അവർക്ക് പറയുന്നുണ്ട് അവരിങ്ങൾക്ക് ഒരു ദ്രോഹം വരുത്താൻ കഴിയില്ല, അവര് പേടിത്തൊണ്ടന്മാരാ അഹ്ലി കിതാബുകാർ. ഇപ്പോൾ നമുക്കറിയാലോ, അപ്പോ ജൂതന്മാര് അള്ളാഹുവിന്റെ ഒരുപത്ത് ആലേഹി മുദില്ലത്തു വൽ മസ്കന അടുത്ത ആയത്തിൽ പറയുന്നു നിന്ദതയും ദൈന്യതയും അവര് പേറിയവര്. ലോകത്ത് പിന്നീട് ആ സമുദായം അനുഭവിച്ച ദുരന്തങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. ഇപ്പോ അക്രമത്തിന്റെയും അതേപോലെ തന്നെ തെമ്മാടിത്തത്തിന്റെയും ഒരു നിലനിൽപ്പാണ് അവർ നിൽക്കുന്നത്. ലോകത്ത് ഇപ്പോഴും ഞാൻ പറഞ്ഞു പേടിത്തൊണ്ടന്മാരായി ജീവിക്കുന്ന ഒരു ജനത ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിയരാണ്. നമ്മള് ഞാൻ രണ്ടു വട്ടം ഇസ്രായേൽ സന്ദർശിച്ചു. ഞാൻ അവിടെ സന്ദർശിച്ചപ്പോ എനിക്ക് ഏറ്റവും എന്റെ മനസ്സിനെ മതിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു ഇസ്രായേലി പൗരന്റെയും ഭടന്മാരാണ് അധികവും, ഭടന്മാരുടെ ഒക്കെ മുഖത്ത് പേടി ഇങ്ങനെ നിലച്ചു നിൽക്കും. ഇബ്രാഹിമിലൊക്കെ ഇബ്രാഹിം നബിയുടെ ഖബറൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇവരിങ്ങനെ ജാഗരൂകരായിട്ട് പേടിച്ചരണ്ടാണ് തോക്കേറ്റ് നിൽക്കുന്നത്. അത്ര വലിയ വലിയ ആധുനിക തോക്കുകളാ. ഇവരുടെ മുമ്പിൽ പലസ്തീനി പിള്ളേരിങ്ങനെ പന്തെട്ടി കളിക്കും. ആ പിള്ളേർ അവർക്ക് അവര് സുഖമായിട്ട് അവര് നേരത്തെ പറഞ്ഞ പോലെ മുസ്വദ് വുജൂഹാണ് ഇവരെ മുഖത്ത് കാണുന്നതെങ്കിൽ ആ കുട്ടികളെ മുഖത്ത് വുജൂഹും തബിയുള്ള വുജൂഹാണ് അവരുടെ മുഖത്ത് കാണുന്നത്. ഇപ്പൊ എന്തായി ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇരച്ചു കയറി അവരാക്രമിക്കുമ്പോൾ അവര് ചിരിച്ചു പിടിച്ച് ചത്തൊലിക്കുന്നുണ്ടാകാം, പരിക്ക് പറ്റുന്നുണ്ടാകാം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രവചനം ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യർ ആ ബൈത്തുൽ മഖ്ദിസിനെ വീണ്ടെടുക്കുമെന്നും അവരെ അവിടെ വിജയം നേടുമെന്നുള്ള പേടി അവർക്കുണ്ട്. അതുകൊണ്ട് ലോകത്തിപ്പോഴും ഏതൊരു നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോ പോലും നമ്മൾ പാസ്പോർട്ടിന്മേ അവരെ അവരുടെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ അനുവദിക്കില്ല. കാരണം ആ ഏത് രാജ്യത്തേക്കും ഇവരെ സ്റ്റീലടിക്കാതെ വെറുതെ ചീട്ട് കടലാസിലാണ് നമ്മളെ അവരെ വിസ തന്നെ കിട്ടുന്നത്, ഒരു തുണ്ട് കടലാസില്. നമ്മളെ പാസ്പോർട്ടുകളിൽ പോലും അടിക്കാൻ അവർക്കറിയാം, അവരാരും അംഗീകരിക്കില്ല. ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തൊക്കെ ഗാന്ധിജിയും ബഹ്റും ഒക്കെ അവരെ ആട്ടിയാകിച്ചതാ. ഇപ്പൊ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇങ്ങനെ ചങ്ങത്തത്തിന് പോണ്ട അതിനുള്ള മിഠായി അവർക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിന്ദ്യത ഇപ്പോഴും ഈ അമേരിക്കയുടെയും മറ്റൊക്കെ പിൻബലത്തിൽ ഇങ്ങനെ അധികാരത്തിന്റെയും ഉങ്കിന്റെ പേരിൽ നിൽക്കാൻ എത്ര കാലം നിൽക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ വേറെ വിഷയം. ഇത് ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇത് ഇവരെ ശരിക്കും അല്ല പേടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താല അവർക്ക് അവരെ എന്നും അവരെ അസ്വസ്ഥരായി കഴിയുകയായിരിക്കും ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഈ വിഷയം നമ്മള് എപ്പോ ഉത്തമ സമൂഹമായി മാറുന്നോ അന്നേ നമുക്ക് ഇതിന് സ്ഥാനമുള്ളൂ. ഞങ്ങളൊക്കെ വലിയ മുസ്ലിമുകളാന്ന് പണ്ട് പറഞ്ഞു നടന്നവരൊക്കെ ആണ് ഇവര് അവര് ഈ അവസ്ഥയിലേക്ക് എത്തി. നമ്മളും എന്ന് ഇസ്ലാമിനെ കഴിഞ്ഞു ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ സദാചാരത്തെ അംഗീകരിച്ച് ആ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തമ സമൂഹമാണ്. അവര് ശ്രേഷ്ഠ സമൂഹമാണ്, അവരെ ഏതാളും അംഗീകരിക്കും. അതേസമയം എന്ന് മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ കയ്യൊഴിക്കാനും ഇസ്ലാമിന്റെ നന്മകളെ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിച്ചോ ഈ പേര് വെച്ചോണ്ട് അവർക്ക് ഒരു ഗുണവും കിട്ടില്ല, ഒരു ഗുണവും കിട്ടില്ല. നിങ്ങൾ ലോകത്ത് നിന്ന് ഇസ്ലാം അങ്ങനെയാണ് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മർദ്ദിക്കപ്പെടുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ ആദർശപരമായ ഔന്നിത്യമുള്ള മുസ്ലിം സമൂഹത്തെ ലോകം സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലണ്ടനില് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്യമായ ബാങ്ക് വിളിയാണെന്നതാണ്. വലിയ ഭയങ്കര സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ വമ്പിച്ച വിധത്തിലുള്ള സ്വാധീനമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ അമേരിക്കൻ സമൂഹങ്ങളിൽ ഏറ്റവും ദ്രുതഗതിയിൽ വളരുന്ന മതം ഇസ്ലാമാണ്. ഇസ്ലാമിനെ വളർച്ച നിങ്ങൾ നെറ്റിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, 2050 എത്തുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതമാകാൻ പോകുന്നത് ഇസ്ലാമാണെന്ന് അവർ പോലും എഴുതി വെച്ചു. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമോഫിയോഫിയ പരത്താനും ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഇത്ര ബേജാറ് കാണിക്കുന്നതിന് കാരണം ലോകത്ത് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുകയും ലോകത്ത് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദർശനം, ലോകത്തെ സമസ്യകൾക്ക് പൂരണം നൽകാൻ കഴിയുന്ന ഒരു ദർശനം, ലോകത്തെ മനുഷ്യന്റെ നീറുന്ന നുറുങ്ങുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ദർശനം, അത് ഇസ്ലാമാണ് എന്ന തിരിച്ചറിവ് നമ്മളെക്കാളേറെ അവർക്കുള്ളതുകൊണ്ടാണ്. പക്ഷെ എന്ന് മുസ്ലിങ്ങൾ ഇതിപ്പോ ബദർ യുദ്ധത്തിന്റെ ഉഹുദ് യുദ്ധത്തിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. ആ ബദർ യുദ്ധത്തിൽ തന്നെ കുറഞ്ഞ പക്ഷ ആളുകളാണല്ലോ വലിയൊരു സംഘത്തെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഖൈർ ഉമ്മത്താകാൻ വേണ്ടി ശ്രമിക്കാം. ഖൈർ ഉമ്മത്താകുക എന്ന് പറഞ്ഞാൽ നല്ല മുസ്ലിം പേരിട്ടിട്ട് വേഷം കെട്ടി നടത്തലല്ല. അവര് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതല്ലാത്ത ഒരാളെയും ഭയപ്പെടാതിരിക്കുക. അള്ളാഹു റബ്ബുന, അള്ളാഹുവാണ് എന്റെ റബ്ബെന്ന് ഉറക്കം പ്രഖ്യാപിക്കുക. എന്നിട്ടോ നന്മക്ക് വേണ്ടി നിലകൊള്ളുകയും തിന്മക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് ഉഹരിജത്തിലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറുമ്പോൾ അവര് ഖൈർ ഉമ്മത്താണ്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഏതായാലും റമദാന്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ നല്ല പ്രാർത്ഥനകളിലും കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു. വല്ലാത്ത ഇന്നിപ്പോ ഒരുപാട് മെസ്സേജുകൾ, ഞങ്ങളെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും കൊറോണ ബാധിച്ചിരിക്കുന്നു ഉസ്താദെ, എല്ലാവരും കൊറോണ ബാധിതരാണ്, ദ്വാ ചെയ്യണേ ദ്വാ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിരിക്കുന്നു. ഞങ്ങൾ പേടിപ്പിക്കാൻ പറയല്ല, സംഗതി അതിന്റെ വ്യാപനം വളരെ ഗൗരവമുള്ളതാണ്. ചില ആളുകളെങ്കിലും വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഇന്നലെയൊക്കെ കേരളത്തിൽ ധാരാളം പേര് മരിച്ചിരിക്കും. ഒറിജിനൽ കണക്കൊക്കെ ഇന്ത്യയുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് എന്താന്ന് അള്ളാഹുവിന് തന്നെ അറിയുള്ളൂ. അപ്പൊ ആ ഒരർത്ഥത്തിൽ നമ്മള് നന്നായി പ്രാർത്ഥനയിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ റമദാന്റെ അവസാന സുദിനത്തിൽ അള്ളാഹുവിനോട് കാര്യമായി പ്രാർത്ഥിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഒരു പുതിയ ജീവിതം ആരംഭിക്കാനൊക്കെ നമ്മൾ തയ്യാറാകും. നമ്മളിപ്പോ ഖുർആൻ പഠനം ആരംഭിച്ച ആളുകൾ എന്ന നിലക്ക് ഖുർആൻ നമ്മളൊരു അടുത്ത ആൾ തന്നെയായി. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, റമദാൻ കഴിയുന്നതോടുകൂടി കുറച്ചൊക്കെ ഇസ്ലാമിൽ നിന്നും ഖുർആനിൽ നിന്നും അകന്നു പോകാൻ ഒരിക്കലും ശ്രമിക്കരുത് കേട്ടോ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അപ്പൊ കുറച്ച് ഇതൊക്കെ പഠിക്കാം എന്നൽക്കാകുക, പിന്നെ ഇങ്ങനെ അകന്ന് പോവുക ചെയ്യരുത്. ഇടക്കിടക്ക് ഈ ക്ലാസ്സിൽ പരമാവധി ചിട്ടയിൽ തന്നെ വരിക. അപ്പോ എല്ലാവരും കൃത്യസമയത്ത് തന്നെ, അതേപോലെ കൃത്യമായി തന്നെ, അത് ഇപ്പൊ രാവിലെ വന്നില്ലെങ്കിൽ പിന്നീട് യൂട്യൂബിലെങ്കിലും കൃത്യമായി ആദ്യം മുതൽ ഒടുക്കം വരെ ശരിക്കും കേൾക്കുകയും വീണ്ടും കേൾക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ കേട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ടുണ്ട്. നമ്മളാരോ ബോധിപ്പിക്കാനല്ലല്ലോ. അങ്ങനെ രണ്ടര കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ പഠിക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ എത്തണം. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ പഠനത്തിലൊക്കെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അവരെ മക്കളൊന്നും കാര്യമായിട്ടുണ്ടോ എനിക്കറിയില്ല. ഞങ്ങൾക്കിപ്പോ നമ്മളാണ് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. നമ്മളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ വീട്ടിൽ കുറാണ്ടാവണം, നമ്മളെ വീട്ടിൽ ധീരണ്ടാകണം, നമ്മളെ മക്കൾക്ക് ധീരണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം മക്കളോടും ഈ ഖുർആൻ പഠിക്കാൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. കുറച്ചും മോനെ 3/4 മണിക്കൂർ അല്ല അതെങ്കിലും ഒന്ന് കേൾക്ക്. അങ്ങനെ ഖുർആൻ പഠിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ആളുകളെ, നമ്മൾ ഖുർആന്റെ ഒരു പ്രബോധകരായി തന്നെ മാറും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുക. അപ്പൊ ഈ ബലാ മുസീബത്തുകളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് നമ്മൾ അള്ളാഹിനോടെല്ലാം അപരാധിയും ബോധിപ്പിക്കാൻ കഴിയാതെ അള്ളാഹുവിനോട് പറയുകയും ചെയ്യണം, പഠിച്ചവനെ ഞങ്ങൾ ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ ഈ രോഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു മുക്തിയാക്കി ഞങ്ങൾക്ക് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ഒക്കെ ക്ലാസ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പരിപാടി എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ പിന്നീട് അറിയിക്കും. പെരുന്നാളിനൊന്ന് ഒത്തുകൂടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അപ്പൊ അതൊക്കെ പിന്നീട് പറയും ഇൻഷാല്ലാ. എന്തായാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ഈ മാരക രോഗത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവെ സർവശക്തനായ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ കൊറോണ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അള്ളാഹ് നീ കാത്തു രക്ഷിക്കുമാറാകണേ. വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്, പലരും രോഗത്തിന്റെ പിടിയിലാണ്. റബ്ബെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ റമദാനിന്റെ അവസാനത്തെ സുദിനങ്ങളിലാണ് ഞങ്ങൾ നമസ്കരിച്ച നമസ്കാരവും ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പും ഞങ്ങൾ അനുഷ്ഠിച്ച തറാവീഹും ഞങ്ങൾ അനുഷ്ഠിച്ച തഹജ്ജുദും ഒക്കെ റബ്ബേ നീ കബൂലാക്കണേ നാഥ. പടച്ചവനെ അതിൽ വന്നു ചേർന്ന മാലിന്യങ്ങളെ നീ നീക്ക ചെയ്യണേ നാഥ. അള്ളാഹുവെ അതിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ നീ പുറത്തു തരണേ നാഥ. പടച്ചവനെ ഞങ്ങളെ നോമ്പ് അല്ലാ നീ സ്വീകരിക്കണേ നാഥ. പടച്ചവനെ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടത്തിലൂടെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ നാഥ. അള്ളാഹുവെ ഇഖ്ലാസുള്ള ഒരു മനസ്സോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ നാഥ. ഖൈർ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടവരായി ഞങ്ങളെ നീ മാറ്റണേ നാഥ. അള്ളാഹുവെ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന്, ഹിസാബിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് അല്ലാ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ നാഥ. സർവശക്തനായ നാഥ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും റബ്ബേ അല്ലാ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തീർക്കണേ നാഥ. പടച്ചവനെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, റമദാനിക്ക് ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ നീ കബൂലാക്കണേ നാഥ. ഇനി ആ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള മനക്കരുത്തും ശേഷിയും റബ്ബേ ഞങ്ങൾക്ക് ഇനി നൽകണേ നാഥ. റമദാനിലൂടെ ഞങ്ങൾ നേടിയെടുത്ത, ആർജിച്ചെടുത്ത തഖ്‌വ തുടർ ജീവിതത്തിലും തുടരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥ. ഇസ്ലാമിന്റെ വിജയം കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ നാഥ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഫാസിസത്തിന്റെയും അധർമ്മത്തിന്റെയും മനസ്സ് നീക്കം ചെയ്യണേ നാഥ. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനസ്സുകൾ നീ വർദ്ധിപ്പിച്ചു തരുമാറാകണേ നാഥ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസ വന്നാരി മുഖല്ലിസ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അസ്മാഇക്കൽ ഹുസ്ന വസിഫാതിക്കൽ ഉലാ അൻ തദ്ഫഅ അന്നൽ വബാ വഅൻ തക്ഷിഫ അന്നൽ ബലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അസ്മാഇക്കൽ ഹുസ്ന വസിഫാതിക്കൽ ഉലാ അൻ തദ്ഫഅ അന്നൽ വബാ വഅൻ തക്ഷിഫ അന്നൽ ബലാ. അല്ലാഹുമ്മ അക്ഷിഫ അന്നാ ഖുറൂന അല്ലാഹുമ്മ അക്ഷിഫ അന്നാ ഖുറൂന അല്ലാഹുമ്മ അക്ഷിഫ അന്നാ ഖുറൂന അൻ ബിലാദിനാ വഅൻ ബിലാദിൽ മുസ്ലിമീന വഅൻ ആമാനിൽ ആലമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫാഅ്ഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫാഅ്ഫു അന്നാ. അല്ലാഹുമ്മ തഖിനാ മിനൽ നാർ വദഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തഖിനാ മിനൽ നാർ വദഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തഖിനാ മിനൽ നാർ വദഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.